ഓക്കെ, താങ്ക് യു. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരികയും ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പിക്കുകയും ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ട കൊണ്ടും തിരിച്ച് കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെച്ചൊരു സത്യം ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പോടിൽ കൂടി പുറത്തു ചെല്ലുകയും ജിമ്മോനെ എറിഞ്ഞു കളയുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ബേഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുകയും ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കുകയും രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും മൂന്നാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടുചെല്ലുകയും പുളിച്ച മാവ് കൊണ്ടൊരു സ്തോത്രയാഗം അർപ്പിക്കുകയും സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുകയും അങ്ങനെ അല്ലല്ലോ ഇസ്രയേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കൊയ്ത്തിനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ ഒരു മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം മറന്നുപോയി. 2-3 പട്ടണം വെള്ളം കുടിക്കാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു, ദാഹം തീർന്നില്ല താനും. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവ് മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിലെന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. നിങ്ങളുടെ കുതിരകളെ പിടിച്ചു കൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം സോദോമിനെയും ഗോമോറിയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു. എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രയേലെ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ചാപ്റ്റർ 5. ഇസ്രയേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെ കുറിച്ച് വിജാപം ചെയ്യുന്ന ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ. ഇസ്രയേൽ കന്യക വീണിരിക്കുന്നു, ഇനി എഴുന്നേൽക്കുകയുമില്ല. അവൾ നിലത്തോട് പറ്റിയിരിക്കുന്നു, അവളെ നിവർക്കുവാൻ ആരുമില്ല. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ ഗൃഹത്തിൽ 1000 പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് 100 പേർ മാത്രം ശേഷിക്കും. 100 പേരുമായി പുറപ്പെട്ടതിന് 10 പേർ മാത്രം ശേഷിക്കും. യഹോവായ ഇസ്രയേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. ബേഥേലിനെ അന്വേഷിക്കരുത്, ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേർശേബയിലേക്ക് കടക്കുകയും വരുത്. ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, ബേഥേൽ നാശിയായി ഭവിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ, അല്ലെങ്കിൽ അവൻ ബേഥേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസഫ് ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും. ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുന്നവരെ, കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് പൂരത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിക്കുകയും. യഹോവ എന്നാകുന്നു അവന്റെ നാമം. അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. ഗോപുരത്തിങ്ങൾ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. അവനെ അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളുകയും അവനോട് കോഴിയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ല താനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കുകയില്ല താനും. നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കിൽ ദരിദ്രന്മാരുടെ ന്യായം മറച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനുമതിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്തും ഉണ്ടാതിരിക്കുന്നു, ഇത് ദുഷ്കാലമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പിന്നന്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിൽ ന്യായം നിലനിർത്തുകയും പക്ഷേ സൈന്യങ്ങളുടെ യഹോവയ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകല വീഥികളിലും വിലാപം ഉണ്ടാകും, എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും. അവർ കൃഷിക്കാരെ ദുഃഖിപ്പിക്കാനും പ്രലാപജ്ഞന്മാരെ വിലാപിപ്പാനും വിളിക്കും. ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ. ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ. നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിക്കുകയും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. കടിച്ച മൃഗങ്ങൾ കൊണ്ട് ഉള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാഥം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി പറ്റാത്ത തോട് പോലെയും കവിഞ്ഞു വിടട്ടെ. എനിക്ക് 40 സമ്മത്സരം അനുയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്ര ദേവനായ കിയുവിനെയും നിങ്ങളുടെ രാജാവായി സിക്കൂത്തിനെയും നിങ്ങൾ ചുമന്നു കൊണ്ടു പോകേണ്ടി വരും. ഞാൻ നിങ്ങളെ ദമേശേക്കിനപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവന്റെ നാമം. രണ്ട് രാജാക്കന്മാർ 10 അധ്യായം. ആഹാബിന് ശമര്യയിൽ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. യേഹൂ ഇസ്രയേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ശമര്യയിലേക്ക് എഴുത്തുകളെ അയച്ചി അയച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണങ്ങളും ആയുധങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടല്ലോ. ആയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗൃഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയും. അവരോ ഏറ്റവും ഭയപ്പെട്ടു. രണ്ട് രാജാക്കന്മാർക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. ആകയാൽ രാജാവ് രാജധാനി വിചാരന്മാരും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹൂവിന്റെ അടുക്കൽ ആയിച്ചു, ഞങ്ങൾ നിന്റെ ദാസന്മാർ. ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്ക എന്ന് പറയിച്ചു. അവൻ രണ്ടാമത് എഴുതിയത്, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ ലംഘനം തല നാളെ ഈ നേരത്തെ ഇസ്രയേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരികയും. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെ ആയിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കൽ എത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചു കൊന്ന് അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്നവനോട് അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് അറിയിച്ചു. അവയെ പടിപ്പിരവാതുക്കൾ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവീരുന്ന് അവൻ കൽപ്പിച്ചു. പിറ്റേന്നാൾ അതിൽ രാവിലെ അവൻ പുറത്തു ചെന്നു സർവജനത്തോടും പറഞ്ഞു എന്തെന്നാൽ, നിങ്ങൾ നീതിമാന്മാർ, ഞാനും എന്റെ യജമാനന്റെ വിരൂഢമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ ഇവരെയൊക്കെയും കൊന്നതാര്? ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെ കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനത്തിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളി. യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹൂ ഇസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സ്ഥലമൗത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ടു ശമര്യയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീടിനരികെ എത്തിയപ്പോൾ യേഹൂ യഹൂദരാജാവായ അഹസ്യാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ, രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യാൻ പോകുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അവർ അവരെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിലേക്ക് വെച്ച് കൊന്നു. അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എഴുതേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായി യോനാദാബിനെ കണ്ടു. വന്ദനം ചെയ്തു അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബേ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ കഴിയ. അവൻ കൈ കൊടുത്തു. അവൻ അവനെ തന്നെ രഥത്തിൽ കയറ്റി. നീ എന്നോടുകൂടെ വന്ന് യഹോവയെ കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചു പോയി. ശമര്യയിലെത്തിയപ്പോൾ അവൻ ശമര്യയിൽ ആഹാബിന് ശേഷിച്ചവരെ ഒക്കെയും യഹോവ ഏലിയാവോട് അല്ല ചെയ്ത വചനപ്രകാരം ഒട്ടുകയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹൂ സഹജനത്തെയും കൂട്ടി അവരോട് ആഹാബ് ബാലിനെ അല്പമേ സേവിക്കുന്നു, യേഹുവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിന്റെ സകലപ്രവാചകന്മാരെയും ഭൂരാജാക്കന്മാരെയും സകലപുരോഹിതന്മാരെയും എന്റെ അടുക്കൽ വരുത്തുകയും ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിനൊരു മഹായോഗം കഴിക്കാൻ പോകുന്നു. വരാത്തൊരാരും ജീവനോട് ഇരിക്കയില്ല എന്ന് കൽപ്പിച്ചു. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം. മൂത്തവനെ വർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോട് സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുകയും സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്ക. പല്ല വിലയ്ക്കും ഉത്തരഗോത്രന്മാരുണ്ടെങ്കിൽ അവർ മുൻപേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദമാകുന്നു. സാക്ഷാവിരതയും ഏകാഗ്രിയുമാകുന്നവൾ ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. കാമുകിയായോ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ചത്തവൾ. അവർ നിരപവാദിയായിരിക്കേണ്ടത് നീ ആജ്ഞാപിക്കുക. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. സൽപ്രവൃത്തില്ലാതെ ശ്രുതിപ്പെട്ട ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെ അല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ ശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തെരഞ്ഞെടുക്കാം. എല്ലാ വിധവമാരെ ഒഴിക്കാം. അവർ ക്രിസ്തുവിൽ വിരോധമായി പുളച്ച് മരിക്കുമ്പോൾ വിവാഹം ചെയ്യാൻ ഇച്ഛിക്കും. ആ ദിവസം തള്ളുകയാലവർക്ക് ശിക്ഷാവിധി ഉണ്ട്. അത്രയുമല്ല, അവൻ വീട്ടുതോറും നടന്ന് നിനക്കെടുവാനും ശീലിക്കും. നിനക്കെടുക മാത്രമല്ല, വായാളികളും പയമകാരിട്ടുന്നതുമായി അരുതാത്തത് സംസാരിക്കും. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും പൗരനും രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം ഒന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇപ്പോൾ ചില സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഒരു വിശ്വാസിനിക്ക് വിധവമാർ ഉണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുകട്ടെ. സഭയ്ക്ക് പാഠം വരുത്തരുത്. സാക്ഷാൽ വിധവമാരായവർക്ക് മുഴുവൻ തീർപ്പാനുണ്ടല്ലോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യുവന്മാരായി എണ്ണുക. നിരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവേദത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനൊന്നും ഉണ്ടല്ലോ. 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും പൈത്തനായി എല്ലാവർക്കും കേൾക്ക ശാസിക്ക. ഈ രണ്ടു മൂന്ന് സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും പൈത്തനായി എല്ലാവർക്കും കേൾക്ക ശാസിക്ക. നീ പക്ഷമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് ചെയ്യാതുകൊണ്ട് സിദ്ധനും കൂടാതെ ഇല്ല ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയായി നിന്നോട് കൽപ്പിക്കുന്നു. യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണത കൂടെ കൂടെയുള്ള നിന്റെ ക്ഷീണത നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചു കൊള്ളുക. ചില മനുഷ്യരുടെ പാപങ്ങളിൽ വിസ്താരത്തിന് മുൻപ് തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണ അത്രേ. സൽപ്രവർത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു. വെളിവാകാത്തവയും മറന്നിരിക്കയില്ല. രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായം. അന്ത്യകാലത്ത് ദുർഗസമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ഹൃദയാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അതിരേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് നടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. യന്നേസും യംബ്രേസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ഇവരും സത്യത്തോടെ മറന്നു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരാത്തവരും അത്രേ. അവർ അധികം ഒഴുക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെടുന്നത് പോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നീയോ എന്റെ ഉപദേശം നടപ്പ് ഉദ്ദേശം വിശ്വാസം ദീർഘക്ഷമ സ്നേഹം സഹിഷ്ണുത എന്നിവയും അന്ത്യോക്കിയയിലും ഇക്കോനിയയിലും ലിസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു. അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ പുണർന്നു വരും. നീയോ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്. നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. യഹോവയെ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവയെ എത്രത്തോളം? യഹോവയെ തിരിഞ്ഞ് എന്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആരെന്നൊക്കെ സ്തോത്രം ചെയ്യും? എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വൈദ്യങ്ങളും ഏതുവായി ക്ഷീണിച്ചു വിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുകയും യഹോവയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു, യഹോവയുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവയുടെ പ്രാർത്ഥന കൈക്കൊള്ളും. എന്റെ ശത്രുക്കളെ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ബാലസ്മോർ ദൈവമില്ല എന്ന് സാംസ് ചാപ്റ്റർ 14 ദൈവമില്ല എന്ന് മൂഢന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായും ലേശത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലും ഇല്ല. നീതിയോട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലല്ലോ. അപ്പം തിന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോടെ അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയെ ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. സിയോനിൽ ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. വരയ്ക്കുന്നു Psalm 15. യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ഭക്ഷണനെ നിന്ദനായി എണ്ണുകയും യഹോവാഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കീറി പോകയില്ല. യഹോവേ ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കായി, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. നീ ദേവനെ കഴിച്ചുവെന്നുള്ള വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയും ഇല്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്കി യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രി കാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ പരിധി എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയെ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവാന്റെ ബലിജീവന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവാന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്മാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അനേക ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസന്റെ മറവിൽ എന്നെ മറയ്ക്കും. ഭാരമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കവിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം നൽകണമേ. എന്റെ മുഖം അന്വേഷിക്കുവാനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്നെന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തിൽ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും യഹോവ എന്നെ ചേർത്തുള്ളും. യഹോവയെ നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതല്ലിനെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിനെന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സമയമുണ്ടല്ലോ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവരെന്ന് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചെന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമറിയില്ലേ? എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളിൽ ഇവരെ കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നെനിക്ക് യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചരും. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അകത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടറിഞ്ഞ് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ ശേഖരിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പകയ്ക്കുന്നത് ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ മന്ദാസനായ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്ന ഒരാരും ശിക്ഷ അനുഭവിക്കില്ല.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ബുധനാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ തിരക്കുകൾക്കിടയിലും അവയൊക്കെ മാറ്റി ശാന്തമായി സന്നിധിയിലിരുന്നു കൊണ്ട് ദൈവശബ്ദം കേട്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവമാതാവിന്റെ ഒപ്പം ഊശു നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് തന്ന ആരോഗ്യക്കും ആരോഗ്യത്തിനും തിരിച്ചറിവിനും സ്വസ്ഥതയ്ക്കും നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ ദൈവം നമ്മളെ താങ്ങി നടത്തുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇതിനെ ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, വന്നിയ ഐസക് വി പ്രകാശച്ചൻ, ബി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, ദൂരേഞ്ചാരിയുമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മളൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വന്നിയ രാജുഡാനിൽ കോറപ്പിസ്കോപ്പാച്ചന് ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനാണ് ഇന്നത്തെ ദൈവജന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെയും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരസ്ഥരായും സമീപസ്ഥരായും വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ ദൈവം നിർത്താൻ കരുണ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ 114-ാമത്തെ ഗീതം നമുക്ക് ദൈവം ഭാഗം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം.
കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിരിൽ പാർക്കും നാളവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സർവഭൂമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനന്റെ സങ്കേതഭൂമേ, പല നാൾ കരുതി ഞാനേകനെന്ന് അന്നാളിലവനോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. ബലഹീനനെന്നോ ഞാൻ കരുതിയ നാ അന്നാളിലാവനോടു ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടുകൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടുകൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ നാ അന്നാളിലാവനെന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട്. അസാധ്യമെന്നോ ഞാൻ കരുതിയ നാ അന്നാളിലാവനെന്നോടു ചൊല്ലി മനുഷ്യരാലാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. മനുഷ്യരാലാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടുകൂടെയുണ്ട്. നിന്നീതനെന്നോ ഞാൻ കരുതിയ നാ അന്നാളിലാവനെന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടുകൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവരൻ ബലം പാരിതിൽ പാർക്കും അവനൻ ബലം അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾതോറും അവനന്റെ സർവവുമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ നമസ്കാരം സുഷ്ടം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പൊന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നീ ഹൃദയബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ഏന്നുപുരാനോടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറയ്ക്കുമാർക്ക് അന്യവനായ കർത്താവേ നിന്റെ അറിവും പ്രകാശത്തെ എന്നിൽ ഉദിപ്പിക്കണമേ. അനശ്വരമായ നിത്യസന്തോഷത്തിൽ എന്നെ യോഗ്യനാക്കണമേ. എന്റെ സ്വാപ്പാകണ്ടനുമേ തളിച്ച് എന്നെ ശുദ്ധീകരിച്ച് പെൺമയാക്കണമേ. നിന്നെ സ്തുതിക്കുന്നതിൽ നിന്നും നിന്റെ വിസ്മയങ്ങളെ കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞിരിക്കാതിരിക്കാനായിട്ട് എന്റെ ഹൃദയാപരകളിന്മേ നിന്റെ വിശുദ്ധ ഓർമ്മയുടെ മുദ്ര കുത്തണമേ. നിന്നെ സംശയിക്കപ്പെടാവനല്ലാത്തതും മഹത്വമുള്ളതുമായ അവസ്ഥയെ കുറിച്ചുള്ള വിസ്മയത്താൽ ഞാൻ ആനന്ദിപ്പാനായിട്ട് സദാ നേരത്തും നിന്റെ സന്നിധിയിൽ നിന്നെ നിർത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ സഹായങ്ങളുടെ ശക്തി എന്നിൽ വസിപ്പിക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഞാൻ നിന്നെ സ്തോത്രം ചെയ്ത് വന്നിപ്പാനായിട്ട് നിന്റെ പരിശുദ്ധ സ്നേഹത്തെ കുറിച്ച് താല്പര്യത്താൽ എന്റെ ഹൃദയത്തെ ബന്ധിക്കുകയും ചെയ്യണമേ. ആയത് നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കുറിയോടെ കേൾക്കണമേ. ആമീൻ.
ആമീൻ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹീതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവമാതാവിന്റെ മദ്ദീസൽ അഭയം പ്രാപിച്ചുള്ള നോമ്പ് നമ്മളിങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആത്മീയ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കരുത്തേക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന പല നോമ്പുകളോടുകൂടെ മാതാവിന്റെ ഉൾപ്രേരണയാൽ നാം ആചരിച്ചു വരുന്ന ഈ നോമ്പും നമുക്ക് ശക്തി പകരട്ടെ എന്ന് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്ത ദൈവമാതാവിന്റെ യാത്രയുടെ പിന്നാലെ നമുക്കും ആ പാതാര ബിംബങ്ങളെ നമുക്ക് അനുധാനം ചെയ്യാം. അതിൽ കൂടി ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ പൂർണ്ണതയും വിജയം കൈവരിപ്പാൻ നമുക്ക് ഇടയാകണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലോകം അശുദ്ധിയിലും തിന്മയിലും വഷളത്തുറത്തിലുമൊക്കെ ഓരോ ദിവസവും ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കപ്പെടത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ ക്രമപ്പെടുത്താൻ നമുക്കിടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം മുമ്പാകെ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന മനുഷ്യരെ ദൈവം എപ്പോഴും സ്നേഹിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച ഭാഗം പോലെ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ഉയരത്തിൽ നോക്കിയിരിക്കുന്നു. ഏത് സമയത്തും ഈ പ്രപഞ്ചത്തിൽ എത്ര കോടി മനുഷ്യരുണ്ടെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത മനുഷ്യഗണങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ വിളിക്കുന്നവന്റെ ഹൃദയം ദൈവം അറിയുന്നു എന്നുള്ളത് വലിയൊരു പരമാർത്ഥമാണ്. ഏത് പ്രതിബന്ധങ്ങളിൽ നിന്നും ദൈവം തന്റെ ബലമുള്ള ഭജന നീട്ടി അവരെ സംരക്ഷിക്കുന്നു. 108:6 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യരായി ഈ ലോകത്തിൽ ജീവിക്കാനും ഈ ലോകം തിന്മയുടെ കരാളഹസ്തങ്ങളിൽ നമ്മളെ അതിന്റെ തിന്മയുടെ മാർവൃത്തങ്ങളിലേക്ക് നമ്മളെ ബലമായി പിടിച്ചുകൊണ്ടു പോകുമ്പോഴും അതിന്റെ ബന്ധനങ്ങളെ വിമോചിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വതന്ത്രരാകുവാൻ അനുനിമിഷം ആ ദൈവത്തിന്റെ കരുത്ത് നമ്മളിൽ വ്യാപരിക്കത്തക്കവണ്ണം നമ്മുടെ ഈ നോമ്പും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ യാചനകളും ഒക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 15 ദിവസം നീണ്ടുനിൽക്കുന്ന നോമ്പ് നമ്മുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ദൈവമാതാവിന്റെ നോമ്പിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ സുപരിചിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജു ഡാനിയൽ കോറസ്കോപ്പ് അച്ഛനാണ്. അച്ഛനെ ഡാലസ് സെന്റ് പോൾ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഡാലസ് സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായി, അതിനുശേഷം ചിക്കാഗോ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചതിനു ശേഷം അച്ഛൻ ഇപ്പോഴും ഡാലസിലേക്ക് തിരികെ വന്നു. ഒരുപക്ഷെ അച്ഛൻ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതെങ്കിലും അച്ഛന്റെ താല്പര്യവും പ്രോത്സാഹനവും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ട്. ചില അവസരങ്ങളിലൊക്കെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിലും അച്ഛന് വളരെ തിരക്കുള്ള അവസരങ്ങളിലായതുകൊണ്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അച്ഛന്. എങ്കിലും എപ്പോഴും ഈ പ്രാർത്ഥന നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം അച്ഛൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് നൽകിയിട്ടുമുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനെ താല്പര്യം കാണിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നിരന്തരം ഉണ്ടാകും എന്ന ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്നിയ രാജയുടെ കോറപ്പിസ്കോപ്പ് അച്ഛനെ അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ ഓർപ്പിച്ചു ഇതുപോലെ ദൈവമാതാവിന്റെ മധുരത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള മാതാവിന്റെ മധ്യസ്ഥതയിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗീതം നമുക്ക് ഒരു അർച്ചനയായി സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. നമുക്കറിയാമല്ലോ അതുലിത പരിശുദ്ധ എന്നുള്ള ഗീതം ദൈവവും ബാഹ്യം നമുക്ക് സമർപ്പിക്കാം.
അതുലിത പരിശുദ്ധേ കൃപാതൻ നിറകൂടമേ മഹീൽ നീ മഹിത ദൈവ പ്രസവിത്രീ തനിവിൻ നീരുറവേ പരിപാവന ചരിതേ നിൻ സ്മരണം നിത്യം വാഴ്വിന്നാകുന്നു താഴ്മയിൽ നിന്നെ പോ താണവരിൽ നല്ലോ മഹിമയിൽ നിന്നെ പോ മറ്റാരുണ്ടമ്മേ വാനവർ വന്നിതീ സഞ്ജിത ഗുണനിധി നീ മാനവർ തന്നാശ കിരണം നീ തായേ അതുലുത പരിശുദ്ധേ കൃപാതൻ നിറകൂടമേ മഹിയിൽ നീ മഹിത ദൈവ പ്രസവിത്രീ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട രാജുഡാനിൽ കോറപ്പിസ്കോപ്പായ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന സുപൂർവ പ്രേയറിന്റെ സെക്രട്ടറി ബുമാട്ട രാജേഷ് കെ ജോണച്ചൻ, ബുമ്മൻപെട്ട മാവനച്ചൻ, ബുമാട്ട ഐശ്വർ പ്രകാശ് അച്ഛൻ, ബുമാട്ട വറീസ് അച്ഛൻ, മറ്റ് വൈദ്യ ശ്രേഷ്ഠരെ എന്നെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ഇടവകിലെ എല്ലാ വിശ്വാസികളുടെ സമൂഹമേ കർത്തൃനാമത്തിന്റെ വന്ദനം. മുന്നമേ ഞാൻ ബുമാട്ട അച്ഛനോടും നിങ്ങൾ ഓരോരുത്തരും നന്ദി അറിയിക്കുന്നു എന്നെ ഇതിനെ ക്ഷണിച്ചതില്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ വലിയൊരു കൺവെൻഷൻ പാസിംഗിനോ പ്രസംഗനോ ഒന്നുമല്ല, എന്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനത്തേക്ക് ഒന്ന് ആഗ്രഹിക്കണം, കൂടുതലായിട്ട് എടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുഗോറോ പേരിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഞാൻ പങ്കെടുക്കാറില്ല. പ്രത്യേകിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം സന്തോഷകരമായി മുൻപോട്ട് പോകുന്നു, കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു എന്ന് കാണുന്നത് ഏറ്റവും സന്തോഷകരമാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒന്നിച്ച് ധ്യാനിക്കുകയും പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുകയും വേദപുസ്തക പാരായണത്തിലൂടെയും കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവജനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവത്തിലായിരിക്കുവാനും നമുക്കിടയാകുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. ഇന്ന് വേദപുസ്തക പാരായണം നടത്തിയ ആള് കൂടുതലും സങ്കീർത്തനങ്ങളാണ് വായിച്ചത്, ഏറ്റവും അവസാനം വായിച്ച സങ്കീർത്തനത്തിൽ തന്നെയാണ് ഞാൻ ഇന്ന് അത് അവിചാരിതമായിട്ടാണ് വായിച്ചത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെയാണ് വായിച്ചത്. എനിക്ക് ഏറ്റവും അത് അനുഗ്രഹകരമായി എനിക്ക് തോന്നി. അത് 34-ാമത്തെ സങ്കീർത്തനമാണ് വായിച്ചത്. 34-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം മാത്രമാണ് ഞാൻ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 34-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം, ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഡിപ്പാർട്ട് ഫ്രം ഈവിൾ ആൻഡ് ഡു ഗുഡ്, സീക്ക് പീസ് ആൻഡ് പെർസ്യൂ ഇറ്റ്. depart from evil and do good. Seek peace and pursue it. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലായി വായിക്കുവാനായിട്ട് നമ്മൾ വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത് വായിക്കുന്ന സങ്കീർത്തനമായിരിക്കും. കാരണം എല്ലാവർക്കും അത് സന്തോഷം തരുന്ന ഒന്നാണ്. അത് പണ്ഡിതനാണെങ്കിലും പാമ്പരനാണെങ്കിലും ഭക്തനാണെങ്കിലും പാപിയാണെങ്കിലും എല്ലാവരും അത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും അത് വായിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും കഴിയുന്നവർക്കും അനുയോജ്യമായ സന്ദേശം സങ്കീർത്തനത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് നമുക്കറിയാം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും വഴിതെറ്റി ഒഴുകുന്നവരെ നേർവഴിയിലാക്കുവാനും ആത്മാവിന്റെ അന്തർദാഹം തീർക്കുവാനും എല്ലാം ഇത് ഉപയുക്തമാണ് എന്നുള്ളതാണ്. വ്യക്തിപരമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും എന്ന പോലെ തന്നെ സമൂഹമായ ആരാധനയ്ക്കും അനുയോജ്യമാണ് സങ്കീർത്തനം. നിങ്ങൾക്കറിയാം, ദൈവസംസർഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും സങ്കീർത്തനങ്ങൾ സഹായങ്ങളായി അനുഭവപ്പെടും. എല്ലാ ക്രൈസ്തവ സഭകളിലും എല്ലാ പാരമ്പര്യങ്ങളിലും സങ്കീർത്തന പാരായണം ആരാധനയുടെ മൂല്യ ഘടകമായിട്ട് എടുത്തിട്ടുണ്ട്. കാലത്തും വൈകിട്ടും പ്രാർത്ഥനകൾ ഒരു മാസം കൊണ്ട് സങ്കീർത്തനങ്ങൾ മുഴുവൻ വായിക്കുന്ന ചില പാശ്ചാത്യ സഭകളുണ്ട്. അനുദിന പ്രാർത്ഥനകളില് ചില മിശ്രിത സങ്കീർത്തനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന പതിവാണ് നമ്മെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഉള്ളത്. സന്ധ്യ, സൂധാര, രാത്രി, പ്രഭാത എന്നീ യാമങ്ങളിലെ പ്രാർത്ഥനകൾക്ക് നിശ്ചിത സങ്കീർത്തനങ്ങളാണ് നമ്മൾ വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്തത്. അവ ഓരോന്നും അതാത് അവസരങ്ങൾക്ക് അനുയോജ്യമാണ്. അതുകൊണ്ടാണ് അത് തന്നെ ഉപയോഗിക്കുന്നത്. ആരാധനയുടെ എല്ലാ മകുടമായ വിശുദ്ധ കുർബാനയിൽ പോലും നാം നാല് സങ്കീർത്തനങ്ങൾ ഉരുവിടുന്നുണ്ട്. നാല് നിങ്ങൾക്ക് അറിയാം. 51-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 26-ാം സങ്കീർത്തനം, 29-ാം സങ്കീർത്തനം, ഇതെല്ലാം പട്ടക്കാരന് വായിക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്, അവിടെ ധ്യാനിക്കുന്നുണ്ട്, നമുക്ക് അവസരമുണ്ട്. അതുപോലെ തന്നെ കുക്കിലിയോൻ, അതും സങ്കീർത്തനത്തിന് നിങ്ങൾക്ക് എടുത്തെന്നറിയാം. ദൈവമാതാവിന്റെ ആണെങ്കിലും മക്കളപ്പനാണെങ്കിലും നീരുമാൻ മരിച്ചവരുടെ ആണെങ്കിലും എല്ലാവരുടെയും ശാസ്ത്രനീതി ആചാര്യന്മാരുടെയും അതുപോലെ തന്നെ ശ്രീബായുടെയും എല്ലാം കുക്കിലിയോനുകളും സങ്കീർത്തനം എടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്റെ വേദഭാഗവും നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഇവിടെ 34-ാം സങ്കീർത്തനം ഞാൻ എടുക്കുമ്പോൾ തൂമൻമെട്ട രാജേഷ്ഠൻ ഓർപ്പിച്ചതുപോലെ നാം ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ ആ പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങി പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നതായി ഈ വേളയിൽ, പരിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ വേളയിൽ ആ മാതാവിനെ പോലെ ആയി തീരുവാനും നിർമ്മല ഹൃദയമുള്ളവരായി വിനയ അന്യത ആയി താഴ്മയുള്ളവരായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാതാവായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നുള്ളതാണ്. അതിന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നതാണ്. 34-ാം സങ്കീർത്തനം മുഴുവനായിട്ട് അതിൽ ഉള്ളതാണ്. എങ്കിൽ തന്നെയും 14-ാം വാക്യം പറയുന്നത് ദോഷം വിട്ടകുന്ന ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്നുള്ളതാണ്. ഇപ്പൊ ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയും മറ്റുള്ളവർ അപ്രകാരം ചെയ്യുവാൻ അവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തീയ ആരാധനയിൽ സ്ഥാനം നേടിയ ഒരു സങ്കീർത്തനം കൂടിയാണ് 34-ാം സങ്കീർത്തനം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ 8-ാമത്തെ വാക്യം നമ്മൾ ഉപയോഗിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ. അതിന്റെ പ്രസക്തി നമുക്കൊന്ന് ഓർത്തു നോക്കിയേ. എന്തുമാത്രം വളരെ പ്രസക്തി അവിടെ ഉള്ളത്. ദൈവത്തെ രുചിച്ചറിയുവാനായിട്ട് നമുക്ക് വേണം. എപ്പോഴാണ് ദൈവത്തെ രുചിച്ചറിയുന്നത്? ദൈവത്തെ അനുഭവിച്ചു കഴിയുമ്പോഴാണ്. ദൈവത്തിന്റെ തിരിശരീരവും തിരുരക്തവും നമുക്ക് പാകിച്ചു തന്നപ്പോൾ, ആ പാകിച്ചു തന്നതിലൂടെ നാം അനുഭവിച്ചു കഴിയുമ്പോൾ അവനെ നാം രുചിച്ചറിഞ്ഞു. അപ്പോഴാണ് ആ ദൈവത്തിന്റെ ശക്തി. ദൈവത്തിലേക്ക് നോക്കുമ്പോഴാണ് സങ്കീർത്തനത്തെ ഒന്ന് വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു കിട്ടു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലഭിച്ചു പോയത് കണ്ടത്. അപ്പൊ ദൈവത്തെങ്കിലേക്ക് നോക്കണം. ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളിലേക്ക് വരികയുള്ളൂ. എങ്കിൽ മാത്രമേ അവനെ നമുക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇരിശ്ലേമിലെ സഭ ഈ സങ്കീർത്തനം വിശുദ്ധ കുർബാനയിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് ഇരിശ്ലേമിലെ മാർക്കൂറിലോസും ജെറമവും സാക്ഷിക്കുന്നുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പീഡയുടെ കാലത്ത് രക്തസാക്ഷികളുടെ ചുണ്ടില് ഈ സങ്കീർത്തനം എപ്പോഴും ഉയരുമായിരുന്നു. അവർക്ക് ധൈര്യവും പ്രത്യാശയും അത് പ്രദാനം ചെയ്തുവെന്ന് നമുക്ക് റോമിലെ കാറ്റക്യൂംസ് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. ദൈവം സ്വന്തം ജനത്തെ കാത്ത് സംരക്ഷിക്കുന്നു. അതിനാൽ യഹോവയിൽ പ്രശംസിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇവിടെ നമ്മൾ മുപ്പത്തിനാലാം സങ്കീർത്തനങ്ങളൊക്കെ കാണുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് ശൗമ്യയിൽ 21-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നൽകിയിട്ടുള്ള തലവാചകമാണ് ഈ സങ്കീർത്തനത്തിന്റെ തലവാചകവുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഞാൻ വാചകം ഒന്ന് വായിക്കാം. ദാവീദ് അബീമേലേക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്നുള്ളതാണ്. അവിടെ ഗത്തിലെ രാജാവായ ആഖീഷിന്റെ പേരാണ് ഒന്ന് ശമുവേലിലെ കാണുന്നത്. അബീമേലേക്കല്ല, ഒരു പക്ഷെ ഈ സങ്കീർത്തനം എഡിറ്റ് ചെയ്ത അവസരത്തില് ആ എഡിറ്റ് ചെയ്ത ആളിനും ഒരു പക്ഷെ തെറ്റിയതാകാം. അതല്ലെങ്കിൽ ഗത്തിലെ രാജാവിന്റെ കുടുംബ പേരായിരിക്കാം അബീമേലേക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാല് ഈജിപ്തിലെ രാജാക്കന്മാരെ നമ്മൾ വിളിക്കുന്നത് നമുക്കറിയാം ഫറവോൻ എന്നാണ്. അവരുടെ പേരുകൾ വേറെ ആണെങ്കിലും ഫറവോൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പറഞ്ഞതുപോലെ ഒരു പക്ഷെങ്കിൽ അബീമേലേക്ക് എന്ന് പറയുന്നത് ആഖീഷിന്റെ ഒരു ആഖീഷിന്റെ രാജാവിന്റെ ഒരു പക്ഷെങ്കിൽ പേരായിരിക്കും. ഗത്തിലെ രാജാവായ ആഖീഷിന്റെ പേര് അവരുടെ കുടുംബ പേരായിരിക്കാം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പം ദൈവ ആരാധനയുടെ രണ്ട് മൗലിക സത്യങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, എല്ലാ കാലത്തും സ്തോത്രം ചെയ്യണം. എപ്പോഴും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെയാണ് ദാവീദും നമ്മുടെ പ്രശ്നയെ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്. എന്താ? ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും. അപ്പൊ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അങ്ങോട്ട് സാധിക്കില്ല. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നാം ദൈവത്തിന് അകന്നു പോകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആരാധനയോടെ എല്ലാ കാലത്തും ദൈവത്തെ സ്തോത്രം ചെയ്യണം. നമുക്ക് സന്തോഷമായാലും ദുഃഖമായാലും നമുക്ക് പ്രയാസമുള്ള സമയത്താണെങ്കിൽ ഏത് അവസരത്തിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള കാണുന്നത്. രണ്ടാമതായിട്ട് സർവ്വസഭയും ഒരുമിച്ച് സ്തോത്രം ചെയ്യണം എന്നുള്ളതാണ്. ഒന്നിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള സമൂഹ ആരാധനയെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ ദൈവകൃപ ലഭിക്കുന്ന അവസരത്തിൽ മാത്രം പോരാ, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം. എഫേസ്യർക്ക് ലേഖനം 5:20-21 ഫസ്റ്റ് തെസ്സലോനിയസ് chapter 5:16-18 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യും. അപ്പൊ നാം ഒന്നിച്ച് യഹോവയെ മഹിമപ്പെടുത്തുകയും verse 3 നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെല്ലാറുണ്ട്. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയും സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് അവിടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇത് കാണുന്നത് എന്താ? ആരാധനയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മുടെ ആരാധനയ്ക്ക് പ്രധാനമായിട്ട് രണ്ട് മുഖങ്ങളാണുള്ളത്. ഒന്ന്, വ്യക്തിപരമായി അർപ്പിക്കുന്ന ആരാധന. രണ്ടാമതായിട്ട് സമൂഹമായി സഹ ഒരുമിച്ച് അർപ്പിക്കുന്ന ആരാധന. ഈ രണ്ട് ആരാധനകളും പരസ്പര പൂരകങ്ങളാണ് താനും. അതായത് സമൂഹമായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുള്ള ആരാധനയും പരസ്പര പൂരകങ്ങളാണ്. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. തനിക്ക് ലഭിച്ച കൃപ ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് അതിൽ സ്വയം പ്രശംസിക്കുന്ന സ്ഥാനമില്ല. നേരെ മറിച്ച് പ്രശ്നയെ പോലീസ് പൊന്തിർക്കെതിരെ ലേഖനത്തിൽ പറയുന്ന പ്രകാരം 2 കൊരിന്ത്യർ 19:9 നാം കാണുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ആരാണ് പ്രശംസിക്കുന്നത്? കർത്താവിൽ പ്രശംസിക്കട്ടെ. ദൈവകൃപയെക്കുറിച്ച് ആഴമായ ബോധമുള്ളവൻ സ്വയത്തിൽ പ്രശംസിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വയത്തിൽ നമ്മൾ ആശ്രയിക്കുവാനോ സ്വയം പ്രശംസിക്കുവാനോ നമുക്കിടയാകരുത്. ദൈവകൃപയെക്കുറിച്ച് ആഴമായ ബോധമുള്ളത് കൊണ്ട് എന്താ, ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കുന്നു. അപ്പൊ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ പോരുന്നു. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ എന്ന് പൗലോസ് ശ്ലീഹായും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ലഭിച്ചതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ പോഴ്ത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരെ നാം ഓരോരുത്തരും. അതല്ല ഇവിടെ കാണുന്നത്. 4-ാമത്തെ വാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഐ സോട്ട് യഹോവ ആൻഡ് ഹി ആൻസേർഡ് മീ ആൻഡ് ഡെലിവേർഡ് മീ ഫ്രം ഓൾ മൈ ഫിയേഴ്സ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം പറഞ്ഞു, എന്റെ സകല ഭയത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് കാണുന്നുണ്ട്. അപ്പം ആരാധിക്കുവാനും സ്തോത്രം ചെയ്യുവാനുള്ള കാരണം അവിടെ വളരെ വ്യക്തമാക്കുന്നു. ഒന്ന്, എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നുള്ളതാണ്. എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്നുള്ളതാണ്. ഇന്ന് നാം എന്തിനെ കുറിച്ചെല്ലാം ഭയപ്പെടുന്നു, എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടി നമുക്ക് കടക്കേണ്ടതായി വരുന്നു, അവിടെ അപ്പോഴൊക്കെയും നാം ദൈവത്തോട് അപേക്ഷിക്കുകയും അവിടുന്ന് നമ്മെ വിസ്മയകരമായി നമ്മെ വിടുവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ദാവീദ് രാജാവ് സ്വയം വിശേഷിപ്പിക്കുന്നത് എളിയവൻ എന്നുള്ളതാണ്, പുവർ മാൻ. സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും എളിയവർ തന്നെയാണ്. രാജാവും പ്രജയും ഒരുപോലെയാണ്. നമ്മളാണെങ്കിലോ, ഓ ഞാൻ കുറച്ച് സ്കോപ്പ് അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ മഹത്വമുണ്ട്. ഓ ഞാൻ പ്രയറിന്റെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് മറ്റൊരാളിനേക്കാൾ എനിക്ക് കൂടുതൽ അധികാരമുണ്ട്, എനിക്ക് അവകാശമുണ്ട്, അതിന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ബഹുമാനിക്കപ്പെടുന്നു. അങ്ങനെയല്ല, നേരെ മറിച്ച് ദൈവത്തിന് മുമ്പാകെ എല്ലാവരും ഒരുപോലെയാണ്. അവിടെ മെത്രാപ്പൊളിത്ത എന്നോ പാത്രികീസ് എന്നോ ബാബാതിരുമിനി എന്നോ അച്ഛനെന്നോ ഐമേനി എന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ദൈവത്തിന് മുമ്പാകെ എല്ലാവരും ഈക്വലാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. നമുക്കൊന്നുമില്ല, ദൈവം തന്നത് മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു ചിന്ത പരിശുദ്ധ മാതാവിനെ പോലെ എപ്പോഴും നമുക്ക് ഉണ്ടാകുവാൻ നമുക്ക് ഇടയാകണം. അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്, അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മുഖം പ്രകാശിതമായി കാണുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഫലമായി ലഭിച്ച അനുഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. രുചിച്ചറിയൂരെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. പ്രാർത്ഥനയുടെ ആരാധനയിലൂടെ അതിൽ കൂടെ നമുക്ക് ലഭിച്ചതായ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മുഖം പ്രകാശിതമായി എന്നാ പറയുന്നത്. അപ്പൊ മുഖം പ്രകാശിതമാകണമെങ്കിൽ അതിൽ കൂടെ നമുക്ക് ലഭിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ദൈവത്തോട് അടുത്തെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് അടുക്കുകയുള്ളൂ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മോശ നമുക്ക് കാണാനുണ്ട്. മോശ സീനായി മലയിൽ ദൈവ സംസർഗത്തിലായിരുന്നപ്പോഴെന്താ തിരിച്ചെത്തിയപ്പോഴെന്താ വലിയ പ്രകാശമാണ്, മറ്റുള്ളവർക്ക് നോക്കാൻ പോലും സാധിക്കും അത്രമാത്രം പ്രകാശത്തിലായി എന്ന് കാണുന്നുണ്ട്. അവിടെ അവന്റെ മുഖം ദൈവദൂതനെ പോലെ ആയിരുന്നു എന്ന് സ്റ്റെഫാനസിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ട, നമുക്കറിയാം നമ്മളൊക്കെ കുഞ്ഞുനാളിൽ ചെയ്ത ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴ് ഈ സൂര്യന്റെ പ്രകാശം നമ്മൾ കണ്ണാടിയിൽ തട്ടിയിട്ട് ഒരു തീപ്പെട്ടിക്കുള്ളിലേക്ക് അതിന്റെ പ്രകാശം കൊണ്ടുവരികയാണെങ്കിൽ ആ തീപ്പെട്ടിക്കുള്ളി എന്ത് ചെയ്യും? തന്നെ കത്തും. തീ കത്തിക്കാതെ തന്നെ അത് തന്നെ കത്തും. ഒരസൊന്നുമില്ല, ചുമ്മാ ഉണ്ടത് വെച്ചേക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്താ ചെയ്തത്? ആ സൂര്യന്റെ പ്രകാശം മിററിൽ കൂടി നമ്മൾ ആ സ്പോട്ടിലേക്ക് കടത്തി വിട്ടു. ആ തീപ്പെട്ടിക്കൊള്ളി ഇരിക്കുന്നിടത്തോട്ട് നമ്മൾ കടത്തി വിട്ടു. അപ്പൊ അതെന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സ്വയമേ കത്തുന്നതായിട്ട് കാണും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മളൊക്കെ പറയും, അയ്യോ എന്തോ നീണ്ട ആരാധനയാ, എത്രമാത്രം സമയം കളയുന്നേ എന്ന് നമ്മൾ ചിന്തിക്കും. ആ ആരാധനയോട് നമുക്ക് ലഭിക്കുന്നത് അതാ, നമ്മൾ പ്രകാശിതരാകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നുപോലെ പരിശുദ്ധ മാമോസാരി കൂടി പ്രാപിച്ച ആ ദിവ്യമായ പ്രകാശം ദൈവത്തിനിലേക്ക് നോക്കി ആരാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ പ്രകാശിതരായിട്ടുള്ളൂ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി നാം ദൈവപ്രസാദം കൊണ്ട് പ്രകാശിതരാകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആ അതാണ്. പതിമൂന്നാമത്തെ വാക്യം, ദോഷം ചെയ്യാതിന്റെ നാവിനെയും വ്യാജം പറയാതിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. കീപ് ദൈ ടങ് ഫ്രം ഈവിൾ ആൻഡ് ദൈ ലിപ്സ് ഫ്രം സ്പീക്കിംഗ് ഗൈ. ദോഷവും വ്യാജവും നാവിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ്. സെയിന്റ് പോൾ പറയുന്നു പുതിയ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന പ്രകാരം, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. എഫേസ്യരുടെ ലേഖനം 5:4. അപ്പം ഇവിടെ നാം കാണുന്നത് എന്താ? 34:14 കാണുന്നത് പോലെ ദോഷം വിട്ടൊഴിയണം എന്നുള്ളതാണ് അല്ലെ. തിന്മ പ്രവർത്തിക്കുവാൻ ഇടയാകരുത്, നന്മ പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പൊ സമാധാന മാർഗം പിന്തുടരണം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരിക്കലേ ഞാനൊരു കഥയോടെ പറഞ്ഞ നടന്നൊരു സംഭവം കൂടെ പറഞ്ഞതിന് പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ക്രിസോസ്റ്റം തിരുമേനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. മറ്റും തോമാ മെത്രാപ്പൊളിത്തിനായിരുന്ന ക്രിസോസ്റ്റം തിരുമേനി. തിരുമേനി ഒരിക്കലും മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റ് വന്നു. അപ്പം അവിടെ മാരാമൻ കൺവെൻഷൻ പ്രസംഗിക്കാനായിട്ട് എഴുതി സേവ്യ സംഘത്തിന്റെ ഒരു സ്ത്രീ സമയത്തിന് ഒരു മീറ്റിംഗാണ്. അപ്പൊ ആ സേവ്യ സംഘത്തിന്റെ യോഗത്തിലോ തിരുമേനി പ്രസംഗം തുടങ്ങിയപ്പോൾ തിരുമേനി പറഞ്ഞു, മർത്തോമാ സഭയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിവാഹിതരായ 3 യുവതികളാണെന്ന് പറഞ്ഞു. ആ 3 യുവതികളുടെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രസ്താവിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ആ പന്തലിൽ ഉണ്ടായിരുന്ന അവിവാഹിതരെ മുഴുവൻ ഞെട്ടി ഭരിച്ചുപോയി. ഉടനെ തിരുമേനി പറഞ്ഞു, 3 പേരുടെ പേരും ഇതാ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞ പേര് മിസ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തെ പേര് മിസ് റെപ്രസെന്റേഷൻ. 3ാമത്തെ പേര് മിസ് ഇന്റർപ്രിട്ടേഷൻ. ഈ 3 അവിവാഹിതരാണ് സഭയിൽ കലഹം മുഴുവൻ ഉണ്ടാക്കുന്നത്. പ്രശ്നക്കാരായ ഈ യുവതികൾ എത്രയും വേഗം എല്ലാ കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്നും ഓടിച്ചു കളഞ്ഞില്ലെങ്കിൽ കുടുംബവും നമ്മുടെ സഭയും നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ കുളം തോണ്ടുവെന്ന് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ഓർത്തു നോക്കിയ ശരിയല്ലേന്ന്, മിസ് അണ്ടർസ്റ്റാൻഡിങ്, മിസ് റെപ്രസെന്റേഷൻ, മിസ് ഇന്റർപ്രിട്ടേഷൻ. ഇതാ നമ്മളിലുള്ള ദോഷഫലങ്ങളെ വിട്ടൊഴിയണം എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് സങ്കീർത്തനം 97:19 കഴിയുന്ന കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. ദോഷം വിട്ടകലുള്ള മുന്നറിയിപ്പ് നമുക്ക് തോന്നുന്നുണ്ട്. 37:3 തിന്മ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ കൽപ്പനകളെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 27:5 കാണുന്നുണ്ട്, സമാധാനം അന്വേഷിക്കണമെന്നും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ദോഷ സ്വഭാവങ്ങൾ എന്നുള്ളത് കൂടെ പെട്ടെന്ന് ഒന്ന് നോക്കി ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായിട്ട് അസൂയയും അസംതൃപ്തിയുമാണ് ദോഷഫലങ്ങൾ. നമ്മുടെ നമ്മളുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അസൂയയും അസംതൃപ്തി, ഒരിക്കലെ ഒരു രണ്ട് കച്ചവടക്കാർ റോഡിന്റെ ഇരുവശത്തുമായി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരില് രണ്ടുപേരും എന്ത് ചെയ്യാൻ അറിയാം, മുൻവശത്ത് കസര എടുത്തിട്ട് അവർ ഇരിക്കും. എന്താണ് സത്യത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാനുള്ള ചെയ്യുന്നു എന്നുള്ള ആശയത്തിലാണ് അവരെ മുൻവശത്ത് കസര എടുത്തിട്ട് അവിടെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ മറ്റവന്റെ കടയിൽ വരുന്നത് ആരൊക്കെയാണ്, അവൻ എന്തുമാത്രം വ്യാപാരം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് രണ്ടുപേരും അവരുടെ മുമ്പിൽ കസരയിട്ട് ഇരുന്നത്. ഒരിക്കല് അവരിൽ ഒരാളുടെ അടുക്കൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. നീ എന്തെങ്കിലും അപേക്ഷിക്കുക, അത് ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് തരുന്നതിന്റെ ഇരട്ടി ദൈവം മറ്റേ കച്ചവടക്കാരന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കച്ചവടക്കാരനറിയാം എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരും, പക്ഷെ എന്താ നിനക്ക് തരുന്നതിന്റെ ഇരട്ടി മറ്റേ കച്ചവടക്കാരന് കൊടുക്കും. ഉടനെ ഈ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, എന്നാ ശരി എന്റെ ഒരു കണ്ണ് അന്ധമാക്കുക എന്നാണ് അപേക്ഷിച്ചത്. നോക്കി ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ, മറ്റൊന്ന് എന്നാലും ഒന്നും കിട്ടരുത്, ഇതാണ് നമ്മുടെ ചിന്ത. അപ്പം ഒരിക്കലും നമ്മളുള്ള ദോഷ സ്വഭാവങ്ങൾ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കുകയില്ല, സ്വാർത്ഥമതികളും സങ്കുല ചിത്രമായി തീരുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഓർത്തേക്കണം. ഇത് നമ്മളൊന്ന് മാറ്റിയില്ലെങ്കിൽ. രണ്ടാമതായിട്ട് സ്വന്തം കണ്ണിലെ കോൾ നോക്കാതെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുക എന്നുള്ള രീതിയാണ്. ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ നാം എത്ര വിനയമുള്ളവരായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് വിമർശനം, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർ വിമർശിക്കുന്നത് കേട്ട് അഭിപ്രായ സ്ഥിരതയില്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കൊരു കാര്യവും ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് കഴിയാതെ വരുന്ന ഒരവസ്ഥയായിരിക്കും എപ്പോഴും നമ്മൾ വിമർശനം തൊട്ടുവിടുമ്പോൾ. നാലാമതായിട്ട് നാവിന്റെ ദുർവിനിയോഗമാണ്, മറ്റുള്ളവരെ നിർഭയമായി വിമർശിക്കുന്ന രീതി അതൊരിക്കലും ശരിയല്ല. അഞ്ചാമതായിട്ട് ഉദാസീനത, ഉദാസീനത ഒരിക്കലും ഉണ്ടാകും, പ്രത്യാശയോടെ എപ്പോഴും വിശ്വാസത്തോടെ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ആറാമതായിട്ട് കാപട്യം, നാം യഥാർത്ഥത്തിൽ ആയിരുന്നതിനേക്കാൾ പ്രാധാന്യവും ഭക്തിയും ഉള്ളവരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ഒരു കപടത നമുക്കുണ്ട്, അത് ഒരിക്കലും നല്ലതല്ല. മനുഷ്യരെ വഞ്ചിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നാൽ ദൈവത്തെ നമുക്ക് ഒരിക്കലും വഞ്ചിക്കുവാനായിട്ട് കഴിയുകയല്ലേ നമ്മൾ നോക്കുന്നുണ്ട്. ആകെ എത്രയുമുള്ളവരെ പ്രധാനമായിട്ട് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് ദോഷം വിട്ടൊഴിയണം, തിന്മ പ്രവർത്തിക്കുവാൻ ഇടയാകരുത്, നന്മ പ്രവർത്തിക്കുകയും വേണം. അത് ദോഷം വിട്ടൊഴിയുക മാത്രമല്ല നമ്മൾ നന്മ പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. അതാണ് മാതാവ് നമുക്ക് കാണിച്ചു തന്നത്. സമാധാന മാർഗം പിന്തുടരുകയും വേണം. കുടുംബത്തിലും സമൂഹത്തിലും അത് ഏറ്റവും അത്യാവശ്യമാണ് തന്നെ. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന ഒരു ചെറിയ എളിയ ചിന്ത മാത്രമേ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ അവസരം ബുമേട്ട രാജേഷ് കെജോമാച്ചുള്ള നന്ദി സ്നേഹവും ഒരു കൂടി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. വണ്ടർഫുൾ.
ബഹുമാനപ്പെട്ട രാജു ഡാനിയൽ കോറപ്പിസ്കോപ്പാച്ചന്റെ വളരെ അനുഗ്രഹവിധവും ശ്രേഷ്ഠവും ചിന്തോദ്ദീപകവുമായ ഒരു സന്ദേശം വിശുദ്ധ വേദപുസ്തകത്തിലെ 34-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി നമുക്ക് കേൾക്കുവാനിടയായി. അച്ഛൻ പല പ്രാവശ്യവും ഇതിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഇത് ദൈവം യാഥാർത്ഥ്യമാക്കുകയും അതേറ്റവും ഉചിതമായ രീതിയിൽ അച്ഛനത് ഒരു പ്രഭാഷണം നടത്തുവാനും ദൈവം കൃപ ചെയ്തു. ഓർമ്മപ്പെടുത്തിയത് ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ, ഒപ്പം മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമ്മൾ എപ്രകാരം ആയിരിക്കണമെന്നുള്ള ചിന്തകളെ 34-ാം സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ വിശദീകരിക്കുകയായിരുന്നു. സങ്കീർത്തനം നമുക്കറിയാം ബൈബിളിന്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഏറ്റവും നല്ല സുഗന്ധ ആലാപനങ്ങളാണ് വേദപുസ്തകത്തിലെ സങ്കീർത്തനം. നമുക്കെപ്പോഴും ഇഷ്ടമാണ്, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെടുന്നതും സങ്കീർത്തനം തന്നെയാണ്. ആരാധനയ്ക്കുള്ളിൽ ഉപയോഗവും വിശുദ്ധ കുർബാനയിൽ അത് എപ്രകാരം ഉപയോഗിക്കപ്പെടുന്നു എന്നും മറ്റ് സഭകളിലും നമ്മുടെ സഭയിലും അത് എപ്രകാരമാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ അച്ഛൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി. ഈ സങ്കീർത്തനത്തിന്റെ 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനം പഠിക്കുമെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയം മനുഷ്യനെ കുറിച്ച് തന്നെയാണ്. മനുഷ്യബന്ധം എപ്രകാരമാകണം. 42 മുതൽ 72 വരെ ഇസ്രായേൽ ജനതയെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ 73 മുതൽ 89 വരെ ദേവാലയം അഥവാ വിശുദ്ധ മന്ദിരം അതിന്റെ പ്രത്യേകതകൾ, 90 മുതൽ 106 വരെ ഭൂമിയും അതിന് ലഭിക്കേണ്ടതും ലഭിക്കുന്നതുമായ അനുഗ്രഹങ്ങളെ പറ്റിയും, 107 മുതൽ 150 വരെ ദൈവവചനത്തെയും പ്രസ്താവിക്കുകയാണ്. അപ്രകാരം 1 മുതൽ 41 വരെയുള്ളതിനകത്തുള്ള ഒരു സങ്കീർത്തനമാണ് 34. ആ 34-ാം സങ്കീർത്തനത്തിൽ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഗിവൻ ടു സിൻഫുൾ ഹ്യൂമാനിറ്റി, പാപത്തിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യത്വത്തിന് ദൈവം ഒരു വലിയ കൃപയുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വരും. സൃഷ്ടാവായ ദൈവം ആദിമ ഭാഗത്ത് അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ഇത് നിർവഹിക്കുന്നുവെങ്കിലും 2-ാമത് പുത്രനെ അയച്ച് ഈ ദൈവകൃപയെ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ദൈവകൃപ മുഖാന്തരമായി ദൈവസന്നിധിയിൽ നിന്ന് ആ കൃപകളെ മധ്യസ്ഥത മൂലം ലഭിക്കാൻ തക്കവണ്ണം അഗ്രഗണ്യയായ മാതാവിനെ മധ്യസ്ഥത അണയ്ക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ചിന്ത ഏറെ പ്രാധാന്യമുണ്ട്. എപ്പോഴും സ്തോത്രം ചെയ്യേണ്ടതിന്റെ ആവശ്യവും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്റെ ആവശ്യവും, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അതിലൂടെ നാം നമ്മുടെ മുഖം പ്രകാശിതമാകും എന്നൊക്കെ അച്ഛൻ പഠിപ്പിച്ചു. ഇതെല്ലാം പഠിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. പ്രത്യേകിച്ച് അവിവാഹിതരായ 3 സ്ത്രീകളുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത പങ്കുവച്ചത് മറക്കാൻ സാധ്യതയില്ലെന്നാണ് എന്റെ വിചാരം. മിസ് അണ്ടർസ്റ്റാൻഡിങ്, മിസ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് മിസ് റെപ്രസെന്റേഷൻ, അതുപോലെ മറ്റു ഉദ്ധരണികളും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. ഏറെ ശ്രേഷ്ഠമായ അച്ഛന്റെ ചിന്തകൾക്ക് ഞങ്ങൾ തീർച്ചയായും ആ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പാസിനോട് കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും നല്ല ആശയങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ബലഹീനനായ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രാർത്ഥനയിൽ സമ്മേളിച്ച എല്ലാവർക്കും ഈ ചിന്തകൾ നോമ്പുകാലത്ത് കൂടുതൽ പ്രകാശം പരത്തുവാൻ, ശോഭിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലഭ്യമായ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഒരു സോനു ജെയിംസിനെ ദൈവം ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സ്പൈനിന് വളരെ പ്രയാസം അനുഭവിച്ച് വളരെ വേദനയോടുകൂടി മുന്നോട്ട് പോകുന്നു സോനു ജെയിംസ്. അതുപോലെ സൂസി ഡാലസിലുള്ള സൂസിയെ ദൈവം ഭാഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാം തോമസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലാലു ജോൺ, ജോൺ ജേക്കബ്, ആര്യ, അനന്യ മാത്യു, ഫാൻസി, ജോയൽ, ജോയൽ മാത്യു, ജിമ്മി, ആലിസ് ജോസഫ്, കൊച്ചുമോൾ ടോബി, എഡ്മണ്ടുള്ള കുഞ്ഞുമോനച്ചായൻ, മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് 4-5 കുഞ്ഞുങ്ങളെ പ്രത്യേകം, അവരുടെ പേരുകൾ പ്രത്യേകം വായിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് അവരുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെന്റലി ചലഞ്ചരായിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഐശയ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടോട്ട്. മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
കരുണാകടലേ ഞാൻ നോക്കും, ദേവാതനയായൻ പാപം പെരുകി പിഴകൾ ദീക്ഷയ്യോ കഴുകണമെന്നേ ശോഭയാൽ ഏകണമെൻ ബാഷ്പാർവൺ പിതൃസ്നേഹത്താൽ യാചിക്കുന്നേ ഞാൻ ഹസിക്കരുതേയെന്നേ വൈരി തീരും നരരിൽ ദൂതൻ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ അനുതാപികളിൽ തൻവാതിൽ രാപ്പകലിഞ്ഞു തുറന്നീടും ഹാലിലുയ്യ നാഥാസ്തുത്യന്നീ.
ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച പ്രത്യേക പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പായി ശാന്തമായി നിന്ന് ശിരസകളെ സമർപ്പിച്ച് ഞങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങളെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ആത്മധൈര്യം പ്രാപിക്കാൻ എന്ന ഹൃദയാർത്ഥ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തൃപ്പാദത്തിന് മുമ്പാകെ ഞങ്ങളുടെ ശിരസുകളെ സമർപ്പിക്കുമ്പോൾ കരുണയാകുന്ന സൗഖ്യമാകുന്ന സ്വർഗം ഞങ്ങൾക്ക് മുമ്പാകെ തുറക്കപ്പെടണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ബലവും ശക്തിയും കരുത്തും അങ്ങയുടെ കരുണയിൽ നിന്ന് ലഭിക്കുന്ന ദാനമാകുന്നു. ആ ഒരു ദൈവകൃപയെ നിരന്തരം കണ്ടെത്തുവാൻ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ഞങ്ങളുള്ളിൽ അവിടെ നിന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ പാർക്കണമേ. എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങയുടെ സാക്ഷികളെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, രോഗികളായി ഞങ്ങൾ പേര് പറയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പേര് പറയാതെ മനസ്സിൽ ഉള്ളവരും അറിയാത്തവരുമായ രോഗികൾക്കൊക്കെ അങ്ങ് ആശ്വാസവും ബലവും ശക്തിയും പകരണമേ. അങ്ങയുടെ തലോടലും അങ്ങയുടെ സ്പർശനവും രോഗത്തെ മറന്ന്, വേദന മറന്ന്, അതിന്റെ ഭീകരത മറന്ന് സന്തോഷിപ്പാൻ ഇതിന്റെ മക്കളെയൊക്കെ അവിടെ നിടയാക്കണമേ. അങ്ങയുടെ തലോടല് ജീവിതത്തിൽ ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി തിരിച്ചറിഞ്ഞ് ആ കൃപയെ കൂടുതൽ ആശ്രയിക്കുവാൻ നിന്റെ മക്കളെയൊക്കെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റൊരു വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ ഓർക്കുന്നു. വേർപാട് നൽകുന്ന വേദന അറിയാതെ അങ്ങയുടെ സാന്നിധ്യം അവരെ ശക്തിപ്പെടുത്തുകയും പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. പലതരത്തിലെ ദുർഭാഗ്യങ്ങളിൽ കൂടി ജീവിച്ച് കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം എല്ലാവിധ പ്രതികൂല പൈശാചിക ശക്തിയിൽ നിന്നും നിരദാസരെ അവിടെ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെ എല്ലാം സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. പാവാതിരുമേനി ഓർക്കുന്നു. എല്ലാ മെത്രാപ്പൊലിത്തമാരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ പട്ടക്കാരെയും വിശ്വാസി സമൂഹത്തെയും ഓർക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും അങ്ങയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും സമർപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗങ്ങൾ മൂലവും വലയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തണമേ. അനേകർക്ക് ആശ്വാസവും ബലവും ശക്തിയും പ്രതീക്ഷയും പ്രത്യാശയൊക്കെ പകരുന്ന അവർ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി നയിക്കണമേ. ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോഴും ഒരേ മനസ്സോടുകൂടെ അങ്ങയുടെ ക്രൂശിന്റെ ചൂട്ടിലായിരിക്കാൻ ഞങ്ങളെ അവിടെ നിന്ന് ചേർത്ത് പിടിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്വർഗീയ നന്മയിലേക്ക് നയിക്കണമേ. പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിന് കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെയും
ദൈവത്തിന്റെ കുടുംബത്തെ ഇടവകയൊക്കെ തിരുവുപാ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനും എന്ന് വന്നാളും സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ബാറിക്കുമോ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും അവരെല്ലാവരുടെയും ദൈവമേ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ലോകത്തിലും പ്രയാസത്തിന്റെ മക്കളുടെയും ഇതിൽ സംബന്ധിക്കുന്ന മക്കൾ ഓരോരുത്തരും എല്ലാ കുടുംബങ്ങളോടുകൂടെയും ഞങ്ങളുടെ എല്ലാ ഇടവുകളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
അനുഗ്രഹീതമായ ശുശ്രൂഷയിലെ സാന്നിധ്യമുണ്ട് നിറച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അന്ന് ഐസക്കച്ചൻ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ് പ്രിയപ്പെട്ട അച്ഛനെ കേൾക്കാനിടയായത്. ഒരിക്കൽ കൂടി രാജധാനി കൊറപ്പിസ്കോപ്പാച്ചനുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛനോട് ആവശ്യപ്പെടാനുള്ള അവസരമുള്ള ഇപ്പോഴൊക്കെയും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ഇനിയും പക്ഷേ പ്രസംഗത്തിന് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ പോലും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ അവസരമൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വരിശച്ചൻ, പ്രകാശച്ചൻ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും സാന്നിധ്യം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നോമ്പും ആശംസിക്കുന്നു, പെരുന്നാളും ആശംസിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ, കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.